Hit 96.7 FM. Dubai's
own. Once again, good morning. This is the Big Breakfast Club. Morning to you, Shabu, once again.
Very good morning, Arfaz.
Today we are on a Wednesday. Wednesday in Varanath, Shabu's day. In the Shabu book.
ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഒരു പുതിയ പുസ്തകമാണ്. പുതിയ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തലവും അതിന്റെ മൂലകൃതിയും ഒക്കെ പഴയതാണ്. കാളിദാസന്റെ മേഘസന്ദേശത്തെ കെ പി സുധീര നോവലാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. അത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കെ പി സുധീര രചിച്ച മേഘദൂത്, കാളിദാസന്റെ മേഘസന്ദേശം എന്ന കൃതിയെ അവലംബിച്ച്. കെ പി സുധീര നിരവധി ഭാഷകളിലേക്ക് അവരുടെ കൃതികളൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കഥാകാരിയും നോവലിസ്റ്റുമാണ്. ഗംഗ, ആജീവനാന്തം, പ്രണയസമീരെ, സ്മൃതി, പുരുഷാർത്ഥം, നഷ്ടസ്മൃതിയുടെ കാലത്ത്, അങ്ങനെ നിരവധി കൃതികൾ എഴുതിയിട്ടുള്ള കെ പി സുധീര കോഴിക്കോട് ആണ് ജനിച്ചത്. പഠിച്ചതെല്ലാം കോഴിക്കോട് BEM ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂൾ, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പ്രൊവിഡൻസ് കോളേജ്. ജന്തുശാസ്ത്രത്തിലാണ് ബിരുദം. കേരള ഗ്രാമീണ ബാങ്കിൽ മാനേജർ ആയിരുന്നു കെ പി സുധീര. അപ്പോ മേഘദൂതം എന്ന് പറയുന്ന കൃതി, സ്വാഭാവികമായിട്ടും കാളിദാസന്റെ മേഘസന്ദേശം എന്ന് പറയുമ്പോൾ അത് വായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള 4-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിലോ രചിച്ചിട്ടുള്ള മേഘസന്ദേശം, അത് വായിക്കാനും അത് പഠിക്കാനും ഒക്കെ അവസരം ലഭിച്ച ഒരുപാട് പേര് ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകും. എന്നാൽ ആ പേര് മാത്രം, കാളിദാസൻ എന്നും മേഘസന്ദേശവും എന്നും മാത്രം പേര് കേട്ടിട്ടുള്ളവർക്ക് അതെന്താണ് എന്നറിയാനുള്ളൊരു അവസരം കൂടിയാണ്. വളരെ ചുരുക്കി നമുക്കത് പറയാം. ഈ സംസ്കൃതത്തിന്റെ ഒരുപാട് ഇംഗ്ലീഷ് തർജ്ജമകളാണ് ലോകത്തിന്റെ എല്ലാ ഭാഷകളിലേക്കും ഈ മേഘസന്ദേശമൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. എങ്കിലും മലയാളത്തിൽ അതിന്റെ വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുള്ളവരുടെയൊക്കെ, കുട്ടികൃഷ്ണമാരാരുടെയൊക്കെ വ്യാഖ്യാനം കേട്ടിട്ടുള്ളവരുണ്ടാകാം, അത് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടാകാം. അപ്പൊ ഇതൊരു ഒരു പദ്യരൂപേണ ഉള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രണയവും വിരഹവുമാണ് അതിനകത്തുള്ള കഥ എന്ന് പറയുന്നത്. അതായത് വിരഹം കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ പിരിഞ്ഞിട്ട് ഏകദേശം 8 മാസം കഴിഞ്ഞു. 12 മാസത്തെ ഒരു വിരഹാവധിയാണ് അദ്ദേഹത്തിന് ഒരു ശാപം പോലെ കിട്ടിയത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ പോലെ കിട്ടിയിരിക്കുന്നത്. അതിന്റെ റീസണും അതിന്റെ കഥയൊക്കെ നമുക്ക് പറയാം. അപ്പൊ അത്രയും 8 മാസം കഴിഞ്ഞു ഭാര്യയെ കണ്ടിട്ട് അവളെ ഓർക്കുകയാണ്. അവൾക്ക് ഒരു തരത്തിലും ഒരു സന്ദേശം എത്തിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ പോലെ 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും നടക്കുന്നതാണ്. മൊബൈൽ ഫോണില്ല, വാട്സപ്പ് ഇല്ല, ഒന്നുമില്ല. അന്നത്തെ കാലത്ത് സന്ദേശം കൊടുക്കാനായിട്ട് ഇത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ അതിന് ഏതെങ്കിലും ഒരു മാർഗം അവലംബിക്കണം. അങ്ങനെ 8-ാം മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോ ഒരു മേഘത്തെ കാണുന്നു. മേഘത്തിനോട് പറയാണ്, എന്റെ ദൂതുമായിട്ട്, എന്റെ സന്ദേശവുമായിട്ട് നീ എന്റെ പത്നിയുടെ അടുത്തേക്ക് പോകില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അപ്പം തുടക്കം മുതൽ പറയുന്നത് ഈ വിരഹത്തെ കുറിച്ചാണ്. ഭാര്യയോട് എത്രമാത്രം പ്രേമമാണെന്നും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും അത് മനോഹരമായി വർണ്ണിക്കുന്നതുമാണ്. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മേഘത്തിനോട് ഇതൊക്കെ പറയുമ്പോൾ മേഘത്തിനോട് പറയുന്നുണ്ട്, നിനക്കാവുമ്പോ ഒട്ടും തടസ്സങ്ങളില്ലാതെ അവിടേക്ക് എത്താൻ പറ്റുമല്ലോ. മറ്റൊരു സന്ദേശം വാഹകനെ പോലെയാണല്ലോ മേഘം എന്ന് പറയുന്നത്. മലനിരകൾ ഉണ്ടാക്കുന്ന തടസ്സം പോലും നിനക്കുണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു തടസ്സവുമില്ലാതെ നിനക്ക് അവിടെ എത്താം. പക്ഷെ നിനക്ക് പോകുന്ന വഴി, ആ വഴിയിലുടനീളമുള്ള പ്രകൃതി വർണ്ണനകളാണ് പിന്നീടുള്ളത്. പിന്നീട് ആ സന്ദേശത്തിൽ എന്താണെന്ന് പറയുന്ന ഒരു 3-ാമത്തെ ഭാഗം. ഇങ്ങനെ ആണ് ഈ കൃതിയുടെ. അപ്പൊ നമുക്ക് ആദ്യം കെ പി സുധീരയോട് ചോദിക്കാം. കാരണം ഇത് ഇത്രയും 100 ആണ്ടുകളോളം പഴക്കമുള്ള, അല്ലെങ്കിൽ അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട, അത്രയേറെ വ്യാപകമായി മനസ്സിലാക്കിയിട്ടുള്ള ഈ കൃതിയെ ഒരു നോവൽ രൂപത്തിലേക്ക് ആക്കാൻ എന്തുകൊണ്ട് തോന്നി എന്നുള്ളത് കെ പി സുധീരയോട് തന്നെ ചോദിക്കാം.
കാളിദാസന്റെ മേഘദൂതം ഞാൻ വായിക്കുന്നത് എന്റെ യൗവനകാലത്താണ്. പുന്മാദ സ്പർശമുള്ള നിമിഷങ്ങളാണ് കവി എനിക്ക് അന്ന് സമ്മാനിച്ചത്. പദങ്ങളുടെ ലയാത്മക സമ്മേളനം എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നി ഭൂമിയിലേക്ക് ഇറ്റു വീണ വിരഹത്തിന്റെ ഒരു കണ്ണുനീർ കണമാണ് കാളിദാസന്റെ മേഘദൂതം. ആ നീർത്തുള്ളിയെ എന്റെ ഉള്ളം കയ്യിൽ എടുക്കണം എന്ന് ഞാൻ എന്തിനോ മോഹിച്ചുപോയി. അങ്ങനെ അടുത്ത കാലത്ത് ഞാൻ നോവൽ എഴുതാൻ തീരുമാനിച്ചു. ഇപ്പൊ 2-3 വർഷത്തെ ഹോംവർക്കിന് ശേഷമാണ് അത് ചെയ്തത്. എങ്ങനെയാണ് ഈ മോഹത്തെ സബലീകരിക്കുക? ഒരുപാട് വൃക്ഷം, ഒരുപാട് പുസ്തകങ്ങൾ സംഘടിപ്പിക്കണം. കാളിദാസൻ എന്ന ജ്ഞാന വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ച പുസ്തകങ്ങൾ തേടിയായി പിന്നെ എന്റെ യാത്ര. അപ്പൊ ഈ പിന്നെ ഇത് ഈ എന്റെ ആകാശത്ത് പൗർണമി ഉദിക്കുന്ന പോലെയാണ് തോന്നിയത്. മൂടൽമഞ്ഞിലൂടെ അദൃശ്യയായി ഞാൻ നടക്കുന്ന പോലത്തെ ഒരു അനുഭവം. പിന്നെ ഞാൻ ആത്മീയമായും മാനസികമായും യക്ഷനിലേക്ക് എന്നെ തന്നെ പരിവർത്തിപ്പിക്കാൻ തുടങ്ങി. ഉറക്കത്തിലും ഉണർച്ചയിലും ഞാൻ സ്വാസ്ഥ്യമില്ലാത്തവളായി. യക്ഷന്റെയും പ്രണയിനിയുടെയും വിചാരങ്ങളും കർമ്മങ്ങളും ആദർശങ്ങളും എന്റേതായി. മേഘദൂതം എന്ന കാവ്യത്തിന്റെ നെഞ്ചിൽ അഭയം തേടുകയായി എന്നിലെ ഉണ്മയുടെ ശക്തികൾ. അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത ഭാഷയിലേക്ക് കാളിദാസ കൃതികളെ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷേ കാളിദാസന്റെ ദർശനങ്ങൾ മൃദുലവും അഗാധവുമായി കാണുന്ന ഈ പുസ്തകം ത്തിന്റെ ഓരോ വരിയും ഒരു സംഗീതോപകരണം ചിട്ടപ്പെടുത്തിയ മോഹനരാഗം പോലെ മനോഹരമാണ്. അത് പ്രകടിപ്പിക്കുന്ന വാക്കിന്റെ തെരഞ്ഞെടുപ്പ് എല്ലാം അകൃത്രിമമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുസ്തകം ഞാൻ രണ്ട് തവണ വായിച്ചു മനസ്സ് അങ്ങനെയൊക്കെയാണ് പുസ്തകം എഴുതിയത്. ഈ പുസ്തകം മലയാളിക്ക് സമ്മാനിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം മേഘദൂതം എല്ലാവർക്കും എല്ലാവരും ഒന്നും വായിച്ചിട്ടുള്ള കൃതിയല്ല, അതാണ് സംഭവം. അപ്പൊ എല്ലാവർക്കും വായിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക്.
അതാണ് തീർച്ചയായിട്ടും കെ പി സുധീര പറഞ്ഞതുപോലെ ഇത് എല്ലാവരും വായിച്ചിട്ടുള്ള കൃതിയല്ല. പക്ഷേ മേഘസന്ദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മേഘം ദൂത് പോകുന്നതായിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് അളകാപുരിയിലാണ് ഈ പറഞ്ഞ ഇപ്പം തന്നെ കെ പി സുധീര പറഞ്ഞതുപോലെ ഈ യക്ഷന്മാരൊക്കെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അളകാപുരി നിവാസികളാണ് ഇവരൊക്കെ. അവരുടെ നാഥൻ എന്ന് പറയുന്നത് വൈശ്രവണനാണ്. അപ്പൊ ഈ വൈശ്രവണന്റെ കീഴിൽ അവരെല്ലാം സന്തുഷ്ടി നിറഞ്ഞവരായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കഥാനായകനായ യക്ഷൻ അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യയുമൊത്ത് രമിക്കുന്ന ഘട്ടത്തിൽ ഈ വൈഷ്ണവനൻ കൊടുക്കുന്ന പല ഡ്യൂട്ടിയും ഒക്കെ മറന്നുപോയി. കാരണം മുഴുവൻ സമയവും ഭാര്യയോടൊപ്പം ഇരിക്കാനും അവളോടൊപ്പം രമിക്കാനുമാണ് കൂടുതൽ ചെലവഴിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി മറന്നുപോയപ്പോ അവസാനം എന്ത് ചെയ്യുന്ന വെച്ചാല്
പണിഷ്മെന്റ്
ട്രാൻസ്ഫർ പോലെ കൊടുത്തു. ആ പണിഷ്മെന്റ് ട്രാൻസ്ഫർ രാമഗിരിയിലായിരുന്നു. അപ്പൊ അതാണ് ഒന്നാമത്തെ അധ്യായം. നേരത്തെ ശ്രീമതി കെ പി സുധീര പറഞ്ഞതുപോലെ ഈ അകൃത്രിമമായ വാക്കുകൾ തെരഞ്ഞെടുക്കുന്നതിൽ കാളിദാസൻ പാലിച്ചിട്ടുള്ള അതേ സൂക്ഷ്മത ഈ നോവൽ എഴുത്തിലും കെ പി സുധീരയും പാലിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക. അതായത് ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്, രാമഗിരിയിലെത്തിയപ്പോൾ ഞാൻ മറ്റാരോ ആയതുപോലെ, അറിവും അക്ഷരവും ആത്മാവും ഹൃദയവുമെല്ലാം സ്നാനം ചെയ്യപ്പെട്ടതുപോലെ, ജീവിതം ഒരാളിൽ നിന്നും ഒഴുകിപ്പോയി എന്നറിഞ്ഞാലും അജഞ്ചരനായി നിൽക്കുക അതെളുപ്പമാണോ ആരൂഢ, ഞാൻ സ്വയം ചോദിച്ചു നോക്കി. നാടുകടത്തപ്പെട്ടവന്റെ ചോദ്യങ്ങൾക്ക് മൂല്യമുണ്ടോ പ്രസക്തിയുണ്ടോ എന്നാവും നിങ്ങളുടെ ചോദ്യം. നാടുകടത്തപ്പെട്ടവന്റെ എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്നും അകന്നു നിൽക്കുന്നവന്റെ എന്നുകൂടി ചേർത്ത് വെച്ചാൽ ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ നാം നമ്മെ തിരിച്ചറിയുക. എനിക്കറിയാം ഒന്നും തിരികെ വരില്ല. പാഴായി പോകുന്ന ഈ നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ഋതുക്കൾ, ഇവയൊന്നും തിരികെ കിട്ടില്ല. കൊഴിഞ്ഞ ഇലകൾ വൃക്ഷത്തിനൊരിക്കലും തിരികെ ലഭിക്കില്ല. പോയതൊന്നും തിരികെ കിട്ടില്ല എന്ന ഭയങ്കരമായ സത്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ, ഒറ്റയായി പോകുമ്പോൾ പ്രിയരെ, സാധാരണ അറിവുകൾ നമുക്ക് തിരിച്ചറിവുകളാകുന്നു. ഇങ്ങനെ യക്ഷൻ പറയുന്നതാണ്. ഇതിനകത്ത് കഥാപാത്രം യക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു നോവൽ എഴുതുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. പക്ഷേ യക്ഷൻ പറയുന്നു അവിടെ, ആ പറച്ചിലൂടെ നമുക്ക് യക്ഷന്റെ പ്രണയിനിയെ അല്ലെങ്കിൽ പ്രിയയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അളകാപുരി ഒരു ദിവ്യ ലോകമായിരുന്നു. കൈലാസ തടത്തിലെ ഈ നഗരിയിലെ നിവാസികൾ ദേവയോനി വിശേഷങ്ങളായ യക്ഷന്മാരാണ്. യക്ഷന്മാരായ ഞങ്ങളുടെ രാജാവ് നിധിനാഥനായ വൈശ്രവണനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു. പൂർണിമയൊത്തുള്ള എന്റെ പ്രണയം പരമാനന്ദമായിരുന്നു. ഋതുക്കൾ വരുന്നതും പോകുന്നതും ഞങ്ങൾ അറിഞ്ഞതേയില്ല. അങ്ങനെ വരുന്നതും പോകുന്നതും അറിയാത്തതുകൊണ്ടാണ് അവസാനം പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത്. അങ്ങനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി അദ്ദേഹം രാമഗിരിയിലേക്ക് എത്തുകയാണ്. ഇനി നമുക്ക് ആ കഥയുടെ ബാക്കി കെ പി സുധീര പറയട്ടെ. അതിനുശേഷം ഇതിന്റെ ഈ പറഞ്ഞ ചില അധ്യായങ്ങൾ കൂടി നമുക്ക് പറയാം.
പിന്നെ മേഘദൂതം കേവലം വേർപാടിന്റെ കാവ്യമല്ല കേട്ടോ. പ്രകൃതിയുടെ പ്രോജ്വലമായ വിവരണങ്ങളോട് കൂടിയതാണത്. എന്നാൽ പ്രേമത്തിന്റെയും അഭിലാഷത്തിന്റെയും മാത്രം കവിതയല്ല. പുരാണവും ഇതിഹാസവും പിന്നെ സ്വപ്ന ദർശനങ്ങളും സാഹിത്യ സ്ഫുരണങ്ങളും വിരഹാതുരമായ സംഭാഷണങ്ങളിൽ കൂട്ടിക്കുഴച്ച ഒരു പ്രണയ കാവ്യമാണ് ശരിക്കും മേഘദൂതം. ഈ മേഘദൂതം വായിക്കാത്ത ആളുകളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വായിച്ച ആളുകൾക്ക് വേണ്ടിയല്ല. ഇപ്പൊ പ്രിയപ്രേമ ഭാരവശ്യത്താലും പിന്നെ അതുപോലെ കാന്തയോടുള്ള അത്യാസക്തി മൂലവും ഒരു യക്ഷൻ തന്റെ കർമ്മത്തിൽ പ്രമാദം മൂലം, കർമ്മത്തിൽ പറ്റിയ പ്രമാദം മൂലം യക്ഷാധിപനായ വൈശ്രണവന്റെ ശാപത്താൽ നാട് കടത്തപ്പെടുന്നു. കാരണം അദ്ദേഹത്തിന്റെ കൃത്യവിലോപം നടത്തിയതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ് വേറൊരു നാട്ടിലേക്ക്. ഭാരതത്തിന്റെ തെക്കുമാറിയുള്ള വിജന ആശ്രമത്തിൽ അദ്ദേഹം ഏകാഗിയായി വിരഹിയായി കഴിയുന്നു. അങ്ങനെ ഒരെട്ട് മാസം കഴിഞ്ഞു. ഇപ്പം മനോദീപകമായ വർഷകാല ആരംഭത്തിൽ ആ വിരഹിയായ കാമുകൻ വികാരവിക്ഷോഭത്തിലായി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ നീലാകാശ ചിരുവിൽ അതിസുന്ദരനായൊരു ശ്യാമമേഘം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. ഇപ്പൊ വിപ്രലംഭ ശൃംഗാരം എന്ന് പറയുന്നത് വിരഹത്തിലുള്ള ശൃംഗാരം, അതിനെ പോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പ്രത്യാശ കൈവിടാതെ ജീവിക്കുന്ന യക്ഷന് ഈ മേഘത്തെ കണ്ടപ്പോൾ ഉത്കണ്ഠാകുലമായ തന്റെ ജീവിത സത്യത്തിന്റെ പ്രതിരൂപമായിട്ട് തോന്നി. അദ്ദേഹം പറയാണ്, മേഘത്തിന്റെ സഞ്ചാരം അനന്തമാണ്, ഇപ്പൊ പോകും വഴി എന്റെ കാമിനിക്ക് ഒരു സന്ദേശം കൈമാറണേ എന്നാണ് ഇതിൽ കാളിദാസൻ പറയുന്ന അല്ലെങ്കിൽ കവി തന്നെയാണ് ഇതിൽ നമുക്ക് തോന്നുക. ഇപ്പം രാമഗിരിയിലേക്കാണ് അദ്ദേഹം നാട് കടത്തപ്പെട്ടത്. അവിടെ നിന്നും തൻ്റെ നാടായ അളകയിലേക്കുള്ള വഴികളെയും മാർഗമധ്യേയുള്ള വിശാല ഭൂപ്രദേശങ്ങളെയും കുറിച്ച് യക്ഷൻ മേഘത്തിന് വിശദമായി പറഞ്ഞു കൊടുക്കുന്നതാണ് കഥാസന്ദർഭം. അപ്പം അതിൽ ചരിത്രപരമായ സ്ഥലങ്ങളിലേക്കും വ്യക്തികളിലേക്കും കവിയുടെ കാവ്യ സങ്കല്പങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക്.
അതായത് നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണെന്ന് പറഞ്ഞു, അന്ന് ഇന്നത്തെ പോലെ ഈ പറഞ്ഞ യാത്രാമാർഗങ്ങളൊന്നും ഇല്ല. അപ്പോഴാണ് കാളിദാസൻ പറയുന്നത് ഇങ്ങനെ രണ്ട് സ്ഥലത്തിരുന്നുകൊണ്ട് മേഘത്തിനോട് എൻ്റെ പ്രിയയ്ക്ക് ഈ മേഘ സന്ദേശവുമായിട്ട് പോകുന്ന വഴിവെക്കിൽ, അതായത് നീ പോകുമ്പോൾ നമ്മൾ പറയില്ലേ ദുബായിൽ നിന്ന് നീ അങ്ങോട്ടേക്ക് പോകുന്ന അവസരത്തിൽ, ഫുജിയറയ്ക്ക് പോകുന്ന അവസരത്തിൽ കാണുന്ന കാഴ്ചകൾ, ഓരോ ഇടങ്ങളെക്കുറിച്ച്, കെട്ടിടങ്ങളെക്കുറിച്ച്, സ്ഥലത്തെക്കുറിച്ച്, അവിടെയുള്ള ഭംഗി നിറഞ്ഞ പ്രദേശങ്ങളെക്കുറിച്ച്, പ്രകൃതിയുടെ ഓരോ വർണ്ണനങ്ങളും, ഇത് ഇന്ത്യക്കകത്തുള്ള ഏകദേശം ഒട്ടുമിക്ക ഇന്നും നമുക്കറിയുന്ന ഉജ്ജയിനെ കുറിച്ച് ഒക്കെ വിവരിക്കുന്നുണ്ട്. അവിടെയുള്ള പ്രദേശങ്ങളെക്കുറിച്ച്, അതായത് വൃക്ഷലതാദികളെക്കുറിച്ചൊക്കെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അതിനകത്ത് മേഘത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ ഈ പ്രണയിനെക്കുറിച്ച് ഓർക്കുന്ന, കഴിഞ്ഞ വസന്തകാലം നമുക്ക് സ്വർഗീയ അനുഭൂതികളാണ് പാരിതോഷികമാക്കിയത്. കാണുമ്പോഴൊക്കെ നീ എന്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചു. രാജഭരണത്തിൽ പങ്കാളിയാവുമ്പോഴേക്കും എന്റെ മനസ്സ് നിന്നിലേക്ക് ചായുന്ന ചില്ലയായി. എവിടെയോ ആരോ നമ്മെ ഇഷ്ടപ്പെടുന്നു, എത്ര ആഹ്ലാദകരമായ ചിന്തയാണത്. എപ്പോഴും നിന്നെ കാണണമെന്ന് തോന്നും. ഒരു മോഹന ചിത്രം പോലെ നിന്നെ എപ്പോഴും മനസ്സിൽ കാണുകയും ചെയ്യും. ശരിക്കും അകമാകെ കുളിരുകോരിയിട്ട അനുഭവം. നീയുമായുള്ള സംഭാഷണങ്ങളെ അയവിറക്കിക്കൊണ്ടിരിക്കാൻ കൊതി തോന്നും. ഇഷ്ടമുള്ളവളോട് ആദ്യമായി മിണ്ടുമ്പോഴുള്ള രസം പോലെ, കൗമാരം കാട് കയറി വരും പോലെ. ഇതൊക്കെ ആദ്യ ഭാഗത്തിൽ പറയുന്നതാണ്. ഇങ്ങനെ ഓർത്തോർത്തെടുത്തിട്ടാണ് ഒരു സന്ദേശം പോലെ തയ്യാറാക്കുന്നത്. ആ സന്ദേശമാണ് പിന്നീട് മേഘത്തിനോട് കൊണ്ടു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. മേഘത്തിനോട് പറയുന്നുണ്ട്, ഈ വിഘ്നങ്ങളെ, ഈ തടസ്സങ്ങളൊന്നും കാര്യമാക്കാതെ യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിവുള്ള നീ വിരഹാവധിയുടെ നാളെണ്ണി കഴിയുന്ന എന്റെ പ്രിയതമയ്ക്ക് അരികിൽ പോവില്ലേ? അവൾ ഏകാഗിനിയാണ്, സപത്നി ഇല്ലാത്തവളുമാണ്. അപ്പോൾ നിന്റെ സോദര പത്നി എന്ന് നനച്ച് പുഷ്പം പോലെ മൃദുലയായ, വാടി വീഴാൻ കാത്തു നിൽക്കുന്നവളെ പോലുള്ള അവൾക്ക് പുതിയ ഹൃദയം നീ കൊടുക്കണം. പ്രത്യാശയുടെ പൊൻകിരണമായി ഈ സന്ദേശത്തെ അവൾ എന്നും, നിനക്കാണെങ്കിൽ ആവശ്യം പോലെ പൊങ്ങിയും താണും സഞ്ചരിക്കാം, തടസ്സം നിൽക്കുന്ന മലകളെ കവച്ചു പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവളോട് പറയുന്നതാ ഈ സന്ദേശം, ഈ മേഘം നിനക്ക് കൊണ്ടു തരുന്നുണ്ട്. അതായത് ഇന്നത്തെ പോലെ തന്നെയാണ് അത്, മറ്റൊരാളുടെ കയ്യിൽ ദൂതി കൊടുത്ത് വിടുമ്പോൾ പറയുന്നുണ്ട് സഹോദരിയെ പോലെ കണ്ടാ മതി. കാളിദാസൻ ഈ കൃതിയിലും പറയുന്നുണ്ട് മേഘത്തോട്, നിന്റെ സഹോദരിയായിട്ട് കണ്ട് നീ സന്ദേശം കൊടുക്കണം
എന്ന് പറയുന്നുണ്ട്.
പ്രിയപ്പെട്ടവളെ, വേർപാടിന്റെ നൊമ്പരവും പിന്നീടുള്ള ആത്മാന്വേഷണവും കൂടാതെ ഒരു ജീവിതം എങ്ങനെ സാഫല്യത്തെ അറിയും? ജിജ്ഞാസുവായ ഒരാൾ ജീവിതത്തിന്റെ അർത്ഥവും പൊരുളും അറിയുക പ്രിയജനങ്ങളെ പിരിയുമ്പോഴാണ്. അപ്പോഴയാൾ പ്രകൃതിയെ തന്നെ മഹാഗ്രന്ഥമായി സ്വീകരിച്ച് പുതിയ അന്വേഷണങ്ങൾ തുടങ്ങും. ഇന്ന് പ്രിയമായത് നമുക്ക് നാളെ അപ്രിയമായെന്ന് വരാം. പക്ഷേ പ്രകൃതി അങ്ങനെയല്ല. പ്രകൃതിയിലുള്ളത് നിത്യം കണ്ടാലും നമുക്ക് പ്രിയമല്ലാതാവില്ല. നമ്മുടെ പല ആഗ്രഹങ്ങളും മഹാസമുദ്രത്തിലെ തിരനുര പോലെ, നീർപ്പോളകൾ പോലെയാണ്. അവ ഉപരിതലത്തിൽ മാത്രം പുളച്ചു കളിക്കുന്നവയാണ്. ആഴത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് അവയ്ക്ക് ലെവലേശം ചിന്തയില്ല. കടലില്ലെങ്കിൽ തിരയുമില്ല. നമുക്ക് പ്രിയമായിരിക്കുന്നു എന്ന് ഘോഷിക്കുന്ന ആളുണ്ടെങ്കിൽ പ്രകൃതിയിൽ എല്ലാം നമുക്ക് പ്രിയങ്കരമായി തോന്നും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആ സംസ്കൃത പദ്യത്തെ, ആ കൃതിയെ മലയാളത്തിലേക്ക് ഇങ്ങനെ ഒരു നോവലായി നമ്മളെ രസിപ്പിച്ച് വായിപ്പിക്കാൻ, അതായത് നേരത്തെ പറഞ്ഞാൽ വാക്കുകളുടെ ഒരു സൂക്ഷ്മതയുണ്ട്, നമ്മളെ കൊതിപ്പിക്കുന്ന വിധത്തിൽ വാക്കുകൾ, അത് പ്രണയമുണ്ട്, പ്രകൃതിയുടെ വർണ്ണനയുണ്ട്, വിരഹത്തിന്റെ വേദനയുണ്ട്, ഏറ്റവും ഒടുവിൽ ഈ സന്ദേശത്തിന്റെ ആ അയാളോട് അഭ്യർത്ഥിക്കുകയാണല്ലോ, മേഘത്തിനോട് ആജ്ഞാപിക്കാൻ കഴിയില്ല, അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ആ അഭ്യർത്ഥന ഇതെല്ലാം കൂടി ചേർന്ന് ഒപ്പം തന്നെ ഒരു ആത്മ തത്വപരമായ, ഇപ്പൊ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട് എന്ന് വിചാരിക്കുന്നത് തന്നെ ചുറ്റിനും കാണുന്നതെല്ലാം ഭംഗിയായിട്ട് തോന്നുന്നുള്ളതല്ലേ. അപ്പൊ അതിനെ ഒട്ടും അതിന്റെ ഭംഗി ചോരാതെ മനോഹരമായി മലയാളത്തിലേക്ക് ഒരു നോവൽ രൂപേണ കെ പി സുധീർ എഴുതിയിരിക്കുന്നു.
നല്ലൊരു നോവൽ നമുക്ക് വായിക്കാൻ കിട്ടും, മാത്രമല്ല കുറെ പുതിയ വാക്കുകളും പഠിക്കാൻ കിട്ടും.
തീർച്ചയായും
സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രയോ വാക്കുകളാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇതൊരു ഒരു എന്ന് പറയുന്ന ഒരു പുതിയ കുറെ വാക്കുകൾ ഷബുലും അതേപോലെ തന്നെ ഈ റൈറ്ററിൽ നിന്നും കേൾക്കാൻ പറ്റി. അത് മാത്രമല്ല ഷബു നേരത്തെ പറഞ്ഞ പോലെ എന്ത് എല്ലാ പ്രവാസിക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും.
തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സന്ദേശം കാളിദാസന്റെ മേഘ സന്ദേശത്തെ മേഘദൂതാക്കി എഴുതിയിരിക്കുന്നു കെ പി സുധീരയുടെ പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചു.
All right, Shabu, thank you so much.
Thank you. Hit 96.7 FM. Devise only.